ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണിനേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരി ആണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കിൽ ഭിക്ഷയായിച്ചുകൊണ്ടിരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രയേൽ പുരുഷന്മാരെ, ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കിയെന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ ലഭിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരേണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിനെ ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുകെ ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവനയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അള്ളിച്ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. അപ്രവാചന്റെ വാക്ക് കേൾക്കാത്ത ഏവനും യുദ്ധത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമുവേലാദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കിയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കിയാലും നീരസപ്പെട്ടു. അവരെ പിടിച്ചു വൈകുന്നേരമാകൊണ്ട് പിറ്റേന്നാൾ വരെ കാവല്ലാക്കി. എന്നാൽ വചനം കേട്ടവരെ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൾ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തിച്ചവനുമായി നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണിക്കിയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർപറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഓരോ അടയാളം അവർ ചെയ്തിരിക്കുന്നുവെന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല, എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കേം വരുത് എന്ന് കൽപ്പിച്ചു. അതിനെ പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായിക്കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40 വയസ്സുള്ളവനായിരുന്നു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതുമെന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കിയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷേകത്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊത്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവെ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറിയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷം നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതേ എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റവനെ ശീലപൊതിഞ്ഞെ പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്. അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി കർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏകമനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ വല്ലവരുടെ മേൽ വീഴേണ്ടതിന് വീതികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ എരിശിലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരെയും എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. രാത്രിയിലെ കർത്താവിന് ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ദൈവാലയത്തിൽ ചെന്ന ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീനെന്ന് പറഞ്ഞു. അവർ കേട്ട് പുലർച്ചയ്ക്ക് ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതന്മാരും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രയേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ഈ വാക്ക് കേട്ടിട്ട് ദൈവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ജയന്തായിത്തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്നു, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദൈവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നുവെന്ന് ബോധിപ്പിച്ചു. പടനായകൻ ചേവകരുമായി ചെന്ന് ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുതേ എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങൾ എരിശിലേമിനെ ഞങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു, ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വല്ലം കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. ആദ്യം നല്ല മേഘം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നുവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാണെന്ന് ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ നാമും അതിൽ കൂടിയൊക്കെ കടന്നുപോയി അതിൻ്റെ ഒരു ഭാഗമാകുമ്പോഴും വേക്ക മറന്ന് ശാന്തമായി ദൈവസന്നിധിയിലായിരിക്കാനും പ്രതിബന്ധങ്ങളിൽ അനുനിമിഷം നമ്മളെ നടത്തുന്ന ദൈവത്തെ ഹൃദ്യമായി ആരാധിപ്പാനും ദൈവം തന്ന ഈ അവസരം ദൈവഹൃദയത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ദൈവമേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇതിനെ ഇപ്പോഴും നേതൃത്വം നൽകി ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിലയ്ക്കുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും പ്രത്യേകാൽ വന്നിയ മാമന്നച്ചൻ, വന്നിയ വി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് പി പ്രകാശ് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദിക സഹോദരങ്ങളെയും വളരെ സ്നേഹത്തോട് ധന്യമാറുന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാനും വ്യക്തിജീവിതത്തിൽ ആത്മീക മുന്നേറ്റത്തിന് അത് കൂടുതലായി സാധ്യതയുണ്ടാകുവാനും ദൈവമേ ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ശ്രീമതി മേരീസ് കറിയ ആലപിക്കും. അതിനുശേഷം ശുശ്രൂഷ നാം മുന്നോട്ട് നയിക്കുകയും ചെയ്യാം.
ഉയർത്തുകീതം പാടുക നാം, ഉയർത്തുക ചെയ്യ നാമം, സ്തുതിക്കുയോഗ്യനവൻ സർവശക്തൻ യഹോവയവൻ, നമ്മെ സ്നേഹിച്ചു നമ്മെ വീണ്ടെടുത്തു സന്തജനമായി തീർത്തരുളാൻ, നമ്മെ സ്നേഹിച്ചു നമ്മെ വീണ്ടെടുത്തു സന്തജനമായി തീർത്തരുളാൻ, സ്തുതി ഗീതം പാടുക നാം, ഉയർത്തുക ദൈവനാമം, സ്തുതി ഗീതം പാടുക നാം, ഉയർത്തുക ദൈവനാമം, രോഗിക്കു വൈദ്യനവൻ സർവശക്തൻ യഹോവയവൻ, ീരം എന്നും ആശ്വാസം പകരുമാവൻ, സൗഖ്യം നൽകീതാൻ ശക്തിയേകീടും എന്നും ആശ്വാസം പകരുമാവൻ, സ്തുതിഗീതം പാടുക നാം, ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സേനകളിൽ നായകൻ സർവശക്തൻ യഹോവയവൻ അവൻ മുൻപിലും അവൻ പിൻപിലും നമ്മെ ജയത്തോടെ നടത്തിടുവേം അവൻ മുൻപിലും അവൻ പിൻപിലും നമ്മെ ജയത്തോടെ നടത്തിടുവേം പാടുക നാം ഉയർത്തുക ജയനാമം സ്തുതിഗീതം പാടുക നാം ഉയർത്തുക ജയനാമം രാജാധിരാജനവൻ സർവശക്തൻ യഹോവയവൻ സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനില്ലും ആമേൻ സ്തുതി സ്തോത്രവും എല്ലാ പുകഴ്ചയും അവനില്ലും ആമേൻ സ്തുതി ഗീതം പാടുക നാം ഉയർത്തുക ജയനാമം സ്തുതി ഗീതം പാടുക നാം ഉയർത്തുക ജയനാമം
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന്ന ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കന്ന ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയിക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, രക്ഷാവേ നിനക്ക് സ്തുതി, പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നിവയൊക്കെ നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മൂർത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ഹലോ,
പറിക്കുമോ ദൈവമായ കർത്താവേനാവത്താലും മനസ്സിലും കണ്ണുനീരുകളാലും ഞങ്ങളെ പൊടിപ്പാക്കണമേ. സാറേ അഴുക്കിൽ നിന്നും പാപത്തിൽ നിന്നും അതിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണമേ. കർത്താവും ദൈവമേ എല്ലായ്പ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കർത്താവെ ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം എന്നേക്കും നിന്നെ ഞങ്ങൾ സ്തുതിച്ചു വന്നിക്കുകയും നിന്റെ തിരുനാമത്തിന് സ്തോത്രം പാടുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ യാജ്ഞകൾക്ക് നിന്റെ കരുണയുടെ പെണ്ണാരപ്പുര തുറന്നു തരയണമേ. ഞങ്ങളുടെ മുട്ട് തീർക്കുക, നിന്റെ നന്മ ഞങ്ങൾക്ക് ഒഴുക്കി തരയണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന തർക്കങ്ങളെയും അസമാധാനത്തെയും നീക്കിക്കളയണമേ. നിന്റെ നിലപ്പ് സമാധാനവും ദൈവോട് കൂടിയ സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തിനെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കരുണയോടെ മറച്ചുകൊള്ളണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താദി കർത്താവേ, നീ ഞങ്ങൾക്ക് യുദ്ധത്തിൽ ജയം നൽകുന്നവനും ഞങ്ങളുടെ കുറ്റങ്ങളെ മറച്ചുകൊള്ളുന്നവനുമായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പാപരിഹാരം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുവാനും ഞങ്ങളുടെ പാപ വികാരങ്ങളെ നീക്കിക്കളയുവാനും ആയിരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കൾ ഓടിച്ചു കളയണമേ. ഞങ്ങൾ ഭയപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. എന്നുള്ള ശ്രേഷ്ഠതയ്ക്ക് ഭയപ്പെടുന്നവരും അനുസൃതങ്ങളുള്ളവരുമായിട്ട് ഞങ്ങളെ ആക്കുകയും ചെയ്യണമേ. അതേ മാതാവായ ആവശ്യമറിയാമിന്റെയും ഞങ്ങളുടെ പിതാവായ മാത്രമാസികയുടെയും സ്ഥലശുദ്ധിമാന്മാരുടെയും ശുദ്ധിമുകളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ.
പിതൃപുത്ര പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു ബുധനാഴ്ചയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ആയിരിക്കുന്ന സ്ഥാനത്തോട് ഭയത്തോടും ഭക്തിയോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. വിചിത്രമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഈ ലോകത്തിൽ ശാന്തമായി ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും നമ്മളെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുവാനും അതിലുപരി വിശുദ്ധിയുടെ തലങ്ങളിൽ വളരുവാനുമൊക്കെ ഈ കൂട്ടായ്മ മുഖാന്തരമായി തീരട്ടെ എന്ന് താഴ്മയോട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ചുറ്റും കേൾക്കുന്ന സുഖകരമല്ലാത്ത വാർത്തകൾ പലപ്പോഴും നമ്മെ അസ്വസ്ഥതകളിലേക്കും ഭയത്തിലേക്കും ഒക്കെ നയിക്കുമ്പോൾ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രതീക്ഷയോട് പ്രത്യാശയോട് മുന്നോട്ട് പോകുവാൻ നമ്മളെ പ്രേരിതമാക്കുന്ന ദീപകരങ്ങളിൽ നമ്മെ തന്നെ താഴ്മയോട് സമർപ്പിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് പ്രത്യേകിച്ച് ആരെയും ലഭ്യമാകാത്തതുകൊണ്ട് ബലഹീനനായി ഞാൻ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആമുഖ വാക്കുകൾ ഒന്നും കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ബഹുമാനപ്പെട്ട ഐസക് പൈലോങ്കള് പാടും. അതിനുശേഷം തിരുവചന ധ്യാനം നിർവഹിക്കാവുന്നതാണ്. ഐസക്
പ്രാണസഖീയേശുവേ എന്റെ ആത്മത്തിനാനന്ദമേ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ, എന്നെ നിൻ മാർവിങ്കൽ ചേർപ്പനായി വന്നിതായിപ്പോൾ നിൻ പാദത്തിൽ. അരുൾക അരുൾക ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ ഈ നിന്റെ ദാസർക്കേ ദിവ്യ ഗീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിന്റെ ദാസർക്കേ ദിവ്യ ഗീതത്തെ നീ കാട്ടുക. നിന്നെ സ്നേഹിക്കുന്ന മക്കൾക്കേ ഉള്ളതാമില്ല പദവി കേളും, അടിയാനു തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്ക. അടിയാനു തിരിച്ചറിവാൻ അപ്പനെ അരുൾക അരുൾക ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്ത കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. ഏലിയ ഏലീശ പ്രവർ ബേലമായി ചെയ്ത ക്രിയകൾ കാൺമാൻ എലോഹീം എന്നെയും ഓർക്കുക. വേല നിന്നോടേതെന്നോർക്കുക. എലോഹീം എന്നെയും ഓർക്കുക. വേല നിന്നോടേതെന്നോർക്കുക. അരുൾക അരുൾക ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. പാപികൾക്കു നിന്റെ സ്നേഹത്തെ എന്റെ ശീലത്താൽ ഞാൻ കാട്ടുവാൻ കാൽവേറി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. കാൽവേറി മലമേൽ കാണിച്ച അൻപിൻ ശീലം പകർന്നിടുക. അരുൾക അരുൾക ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. എന്റെ ആയുസ്സിന്റെ നാളെല്ലാം നീ പോയ വഴിയെ പോകുവാൻ ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആശയോടേശുവേ എന്നെ ഞാൻ ജീവബലിയായി നൽകുന്നേ. ആരുൾക ആരുൾക ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ നിന്റെ ദാസർക്ക് ദിവ്യഹീതത്തെ നീ കാട്ടുക. കർത്താവേ ഈ ദിവ്യത്തെ ദിവ്യഹീതത്തെ നീ കാട്ടുക.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, തമായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥനയോടും ഭക്തിയോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ, അതോടൊപ്പം നാം കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ കരുത്തേകുവാൻ ഫലവത്താകുവാൻ ഇടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ കൂടെ ശാന്തമായി ദൈവസന്നിധിയിൽ നമുക്ക് ദൈവവചനത്തെ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ സാധാരണ എപ്പോഴും പറഞ്ഞ് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റാരെയും ലഭ്യമാകാത്തപ്പോഴാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പറഞ്ഞു ബോറായതുകൊണ്ട് അത് പരമാർത്ഥമാണെങ്കിലും രാവിലെ ഒരച്ഛൻ അസൗകര്യം പറഞ്ഞതുകൊണ്ട് ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷ നടത്താൻ ഇടയാകുന്നു. വളരെ പരിചയമുള്ള ഒരു ഭാഗം നിങ്ങളുടെ മുമ്പാകെ വെച്ചു വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:16. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42:16. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. നമുക്കറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വേദപുസ്തകത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് നമ്മൾ കരുതുക. എല്ലാം പ്രാധാന്യമുള്ളതാണെങ്കിലും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകങ്ങളും തന്റെ ദീർഘദർശനത്തിനും ഒരുപാട് വാല്യമുള്ളതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തെ മഹത്വമുള്ള യെശയ്യാ പ്രവാചകൻ അദ്ദേഹത്തിന്റെ മഹത്വം എന്നുള്ളതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ ഉണ്ടാകുന്ന മഹത്വത്തെ പറ്റിയാണ് നമ്മൾ കൂടുതൽ വിലയിരുത്തുന്നതും കേൾക്കുന്നതും. നമ്മൾ തീർച്ചയായിട്ടും ഈ വാക്യത്തെ ആസ്പദമാക്കി ചിന്തിക്കുന്നതിന് മുമ്പ് അല്പം ഈ യെശയ്യാ പ്രവാചകന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററിയോടൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ വാക്യം കൂടുതൽ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ഇടവരുന്നത്. നമുക്കറിയാമല്ലോ, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന 12 ഗോത്ര അടങ്ങിയ ഒരു ദൈവജനം ഏതാണ്ട് ദാവീദ് രാജാവിന്റെ കാലഘട്ടത്തിന് ശേഷം ശലോമോന്റെ അവസാനമാകുമ്പോഴത്തേക്ക് ഒരു ശാപം വന്ന മോണം രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. അങ്ങനെ തെക്കേ രാജ്യം വടക്കേ രാജ്യം എന്ന രണ്ട് നാമധേയത്തിൽ ഈ രാജ്യം രണ്ടായിട്ട് മാറ്റപ്പെടുന്നു. എന്നാൽ താമസിയ നമ്മൾ കാണുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തിന്മയുടെയും ദുഷ്ടതയുടെയും ദൈവഭക്തിയിൽ നടന്ന് അധാർമികമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ആ കാലഘട്ടത്തില് ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് ഈ രണ്ട് രാജ്യങ്ങളെയും അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടങ്ങളെയും തിരികെ ഒന്നാക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതാത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന രാജാക്കന്മാരുടെ പിടിപ്പില്ലായ്മയും അവരുടെ ദൈവാശ്രയ ബോധമില്ലായ്മയും ഈ രണ്ട് രാജ്യങ്ങളിലെയും ജനതയെ ഇരുട്ടാക്കി അന്ധകാരത്തിലേക്ക് നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും പ്രവാചകന്റെ ഓരോ പ്രവചനവും ചെയ്തു പോകുന്ന ദുഷ്കൃതിക്കെതിരെ രാജാക്കന്മാർക്കുതിരെയുള്ള ശക്തമായ താക്കീതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ താക്കീത് പോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇത് വേദപുസ്തകത്തിനുള്ളിലെ എ ബൈബിൾ വിദിൻ ദ ബൈബിൾ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം 66 പുസ്തകമാണ് വേദപുസ്തകത്തിലുള്ളതെന്ന് നമ്മൾ, അതൊക്കെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആ രീതിയിൽ പ്രൊട്ടസ്റ്റന്റ് ചർച്ച ചിന്തിക്കുന്നതാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ 72 പുസ്തകങ്ങളോട് ചിന്തിക്കുന്നു. എങ്കിലും അവരുടെ ഒരു വീക്ഷണത്തിൽ പറയുമ്പോൾ 66 പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ 66 പുസ്തകങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. അതിന്റെ അകത്ത് 39 നമുക്കറിയാം പഴയ നിയമവും ബാക്കി 27 പുതിയ നിയമവും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിനും ഇങ്ങനെ ഡിവിഷൻ ഉണ്ട്. 39 പുസ്തകങ്ങള് ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലത്തെ പറ്റി പറയുമ്പോൾ ബാക്കി 27 പുസ്തകങ്ങള് പ്രാധാന്യത്തോട് മറ്റു ചിലതിനെ കുറിക്കുന്നുണ്ട്. മറ്റു ചിലതിനെ കുറിക്കുമ്പോൾ എന്ന് പറയുന്നത് ഈ 27 അധ്യായങ്ങള് വാസ്തവമായി ക്രിസ്തുവിനെ ലോകമുമ്പാകെ വയ്ക്കുന്ന ഒരു ചരിത്രമാണ്, നമ്മൾ ഈ ഒരു ദർശനമാണ് ഈ പ്രവചന പുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു ഇതിന്റെ രണ്ട് ഡിവിഷൻ ഉണ്ട്. ആദ്യത്തെ 39 അധ്യായങ്ങള് ഈ ജനങ്ങൾക്ക് വരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വരാൻ പോകുന്ന അവരുടെ പ്രവൃത്തിയുടെ പ്രതിഫലമായി അവർക്ക് വരാൻ പോകുന്ന പ്രതിബന്ധങ്ങളെയും ദൈവത്തിന്റെ ന്യായവിധിയെയും എന്ന് പറഞ്ഞാല് വരാൻ പോകുന്ന കഷ്ടതകൾ എന്ന് ഇവരുടെ തിന്മകൾ മൂലം ശത്രു രാജ്യങ്ങള് ആ കാലഘട്ടത്തില് ഇസ്രായേലിനെ അസീറിയായും അതുപോലെ തന്നെ യഹൂദയെ ബാബിലോണും അടിമകളായി പിടിച്ചുകൊണ്ട് പോകാൻ ഉള്ള സാധ്യതകളെ പറ്റിയൊക്കെ പ്രവാചകൻ മുൻകൂട്ടി പറയുകയാണ്. അതിനകത്ത് 33-35 അധ്യായത്തിൽ ക്രിസ്തു യേശുവിന്റെ വരവിനെ പറ്റി അല്ലെങ്കിൽ മശിഹായുടെ വരവിനെ പറ്റി ഒരു മുൻകൂട്ടി അദ്ദേഹം കാണിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷമുള്ള 27 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് മനസ്സിലാകുന്നത് കൃത്യമായി യേശു ആരാണെന്നും യേശുവിന്റെ പ്രവർത്തനം എന്താണ് നടക്കാൻ പോകുന്നതിനെ പറ്റി വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ പ്രവാചകൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്തുവിന്റെ വരവ് ക്രൈസ്തവ ലോകം മുഴുവൻ അല്ലെങ്കിൽ ഏതാനും യഹൂദന്മാരും ക്രൈസ്തവ ലോകവും അംഗീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ പ്രവാചകൻ എങ്ങനെ ക്രിസ്തുവിനെ വ്യക്തമായിട്ട് ലോകമുമ്പാകെ നൂറ്റാണ്ടുകൾക്ക് മുമ്പാകെ ദൃഷ്ടാന്തപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രവചനങ്ങളിൽ കൂടി പ്രവചിച്ചുവോ ആ കൃത്യത മുഴുവൻ ക്രിസ്തുവിൽ കൂടി ക്രിസ്തുവിന്റെ ജീവിതത്തിൽ കൂടി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഏഷ്യ പ്രവാചക പുസ്തകം 7-11 അധ്യായങ്ങളിലൊക്കെ 42-53 അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ടുണ്ട്. യേശുവിന്റെ ജനനം 7-14, ക്രിസ്തുവിന്റെ കുടുംബം 11-1, തന്റെ അഭിഷേകം 11-2, സ്വഭാവ സവിശേഷതകൾ 11-3, 3-4 വാക്യം, തന്റെ ജീവിതത്തിന്റെ ലാളിത്യം 7-15 വാക്യം, ക്രിസ്തുവിന്റെ സൗമ്യത യെശയ്യാപ്രവാചക പുസ്തകം 42-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, തന്റെ മരണം 53-അധ്യായം, ഉയർത്തെഴുന്നേൽപ്പ് വീണ്ടും 53-അധ്യായം 10 മുതൽ, പിന്നെ മഹത്വപരമായ ഭരണം 11-അധ്യായത്തിന്റെ 3 മുതൽ 16 വരെ, ഇങ്ങനെ ചിതറിക്കിടക്കുക. അപ്പം യേശു എന്ന സത്യത്തെ അല്ലെങ്കിൽ ബശീഹായുടെ വരവിനെ വളരെ കൃത്യതയോടുകൂടി ലോകത്തിന് മുമ്പാകെ വെക്കുന്ന ഒരു പ്രവാചകനമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകത്തിന്റെ പുസ്തകത്തിന് മഹത്വം ഏറുന്നുള്ള ഒരു സംശയമൊന്നുമില്ല. ഒരേ സമയം അതായത് വർത്തമാന ലോകത്ത് നടക്കുന്ന അന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സമൂഹത്തിന്റെ തിന്മയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള താക്കീത് നൽകുന്നതോടൊപ്പം വരാൻ പോകുന്ന ക്രിസ്തുവിന്റെ വരവിനെ പറ്റി കഷ്ടതയുണ്ടാകുന്ന ജനതയ്ക്ക് ക്രിസ്തുവിന്റെ വരവിൽ കൂടി ഉണ്ടാകുന്ന സാധ്യതകളെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവിടെ പ്രവാചകൻ പ്രവചിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകന്റെ പുസ്തകത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഈ വാക്യമൊക്കെ അദ്ദേഹം പറയുമ്പോൾ തളുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് 42-അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായി ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പ്രവചനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 16, ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. നമുക്കറിയാം ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് കുരുടന്മാർക്ക് കൊടുക്കുന്ന ഒരു തിരിച്ചറിവാണ്. നമുക്കറിയാം ഈ വേദപുസ്തക ചരിത്ര പശ്ചാത്തലത്തിൽ ക്രിസ്തു തന്റെ മനുഷ്യാവതാര ശുശ്രൂഷ നടത്തുമ്പോൾ താൻ അഭിമുഖീകരിക്കുന്ന 4 വിധത്തിലുള്ള കുരുടന്മാരുണ്ട്. ദ ഫോർ കൈൻഡ് ഓഫ് ബ്ലൈൻഡേഴ്സ്. ഒന്നാമത്തെ കുരുടർ എന്ന് പറയുന്നത് കാഴ്ചയില്ലാത്ത മനുഷ്യരാണ്. നമുക്ക് ഒത്തിരി ഉദാഹരണം അറിയാം, ക്രിസ്തു ഉണ്ടെന്നറിഞ്ഞ് അന്ധരായ പല മനുഷ്യരും ക്രിസ്തുവിന്റെ അവിടുക്കിലേക്ക് കാഴ്ചയ്ക്ക് വേണ്ടി വരുന്നുണ്ട്. ചിലരുടെ അടുത്തേക്ക് ക്രിസ്തു പോകുന്നുമുണ്ട്. നമുക്കറിയാം അവന്റെ ഭർത്തിവായി വരുന്ന എന്ന് പറയുന്ന കുരുടൻ എറിഹോവിന്റെ വഴിയരികില് ക്രിസ്തു പോകുന്നു എന്നുള്ളത് കേട്ട് നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര നിനക്ക് എന്നോട് കരുണ തോന്നണമേ. ആനവാരങ്ങൾക്കടെ ഒരു മനുഷ്യന്റെ ശബ്ദം പ്രത്യേകമായി തന്നെ വിളിക്കുന്ന, കരഞ്ഞു വിളിക്കുന്ന മനുഷ്യന്റെ ശബ്ദം തനിക്ക് ചുറ്റുമുള്ള ശിഷ്യന്മാരും ജനങ്ങളും തിരിച്ചറിഞ്ഞില്ലെങ്കിലും കൃത്യമായി തിരിച്ചറിഞ്ഞ് ഫോക്കസ് ചെയ്ത് ശിഷ്യന്മാരെ ആ നിലവിളി കേട്ട സ്ഥലങ്ങളിലേക്ക് അയക്കുകയും അവിടെ ചെന്ന് അവന്റെ കണ്ണിന് കാഴ്ച കൊടുത്ത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, പിറവിയെ കുരുടനായിരിക്കുന്ന മനുഷ്യൻ പോകുമ്പോൾ അവൻ അറിയുന്നു പോലുമില്ല, അവന്റെ കാഴ്ചക്കുറവിനെ ശിഷ്യന്മാർ കണ്ട് തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ഈ കാഴ്ചക്കുറവ് ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കുമ്പോൾ ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന് കണ്ണിന് കാഴ്ച നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട താൻ അഭിമുഖീകരിച്ച ഒരു കൂട്ടം ജനങ്ങളാണ് കണ്ണിന് കാഴ്ചയില്ലാതിരുന്ന അന്ധരായ മനുഷ്യർ. രണ്ടാമത്തെ ഒരു ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കും ക്രിസ്തു അന്ധരായ മനുഷ്യരെന്നാണ് വിശദീകരിക്കുന്നത്. ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ ക്രിസ്തുവിന്റെ അടുക്കൽ അടുത്തു വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ തന്റെ മനുഷ്യാവതാര ശുശ്രൂഷ തുടങ്ങുന്ന വേളയിൽ താൻ ലോകത്തോട്, അതും ഈ പ്രവാചകന്റെ, ഞാൻ പറഞ്ഞല്ലോ യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിന്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ ഏറുന്നത് ക്രിസ്തുവിന്റെ വരവിനെ പറ്റി ഒരുപാട് പറയുന്നത് മാത്രമല്ല, പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തു നേരിട്ടും ക്രിസ്തുവിനെ സാക്ഷീകരിച്ച മറ്റ് ശിഷ്യന്മാരും ഉദ്ധരിച്ച ഭാഗങ്ങളാണ് യെശയ്യാ പ്രവാചകന്റെ. കാരണം അത്ര കൃതകൃത്യമായിട്ടാണ് ഈ പ്രവാചകൻ ക്രിസ്തുവിനെ പ്രവചനങ്ങളിൽ കൂടി വർഷങ്ങൾക്ക് മുമ്പ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പലയിടത്ത് പുനരുദ്ധരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പുനരുദ്ധരിച്ച ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇടയിലില്ലാത്ത ആടുകളെ പോലെ തന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ജനതയെ പറ്റി ക്രിസ്തു പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് താൻ തിരുക്കോടുകളിൽ കൂടി നടക്കുമ്പോൾ ജനതയെ കണ്ടിട്ട് ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ട് അവരുടെ മനസ്സരിഞ്ഞു. എന്നിട്ട് അവർക്ക് സ്വർഗരാജ്യത്തിന്റെ സാധ്യതകളെ പറ്റി, എന്ന് പറഞ്ഞാൽ ഇടയനില്ലാത്ത ആളുകൾ കാണുന്ന പ്രത്യാശയില്ലാത്ത അനുഭവം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തെ പറ്റി ബോധ്യമില്ലാതെ അനുതാപമില്ലാതെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ഈ മനുഷ്യർക്ക് രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവരാണ്. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യരെ പറ്റി പറയുന്നത് ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നാ പറയുന്നത്. ഇരുട്ടിലിരിക്കുന്ന ദ പീപ്പിൾ ലിവിംഗ് ഇൻ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ഇരുട്ടിലിരിക്കുന്ന ഒരു ജനത അവരെന്ത് കണ്ടു? വലിയൊരു വെളിച്ചം കണ്ടു. പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ഒരു സാന്നിധ്യം അവർ ക്രിസ്തുവിൽ കാണുകയാണ്. അപ്പം പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു ഇമേജാണ് ഇരുട്ടിൽ അല്ലെങ്കിൽ അന്ധതയിലിരിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ അതിന് വേറൊരു ഉദാഹരണമാണ് കർത്താവ് നഷ്ടപ്പെട്ടു പോയ ആടിനെ കണ്ടെത്തുന്നതിന്റെ ഉപമ അല്ലേ. 99 100 നഷ്ടപ്പെട്ടു, 99 വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ആടിന്റെ അവസ്ഥയെന്ന് പറയുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ട പ്രത്യാശ നഷ്ടപ്പെട്ട ഒരാളാണ്. അതിനെ നേടിയെടുക്കാനായിട്ട് ക്രിസ്തു കാണിക്കുന്ന വ്യഗ്രതയും താല്പര്യവുമാണ്. ഈ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യര് ഇന്ന് സമൂഹത്തിലല്ലേ? എന്നിട്ട് നിങ്ങളിലുമൊക്കെ പ്രത്യാശ നഷ്ടപ്പെടുന്ന നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് മാത്രമല്ല നമ്മളും ജീവിതത്തിൽ ചിലപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ജീവിക്കാറല്ലേ. അങ്ങനെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ നമ്മളെ തേടിയെത്തുന്ന ഒരു ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇത് ലോകം മുഴുവൻ കോവിഡിന്റെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. നമ്മൾ പല മനുഷ്യരുടെയും ജീവിതം വെച്ച് നോക്കുമ്പോൾ പ്രത്യാശയില്ലാത്ത അനുഭവങ്ങളിൽ കൂടി അവർ കടന്നു പോകുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഒരു വൈദികൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഓർത്ത് പലരും പരിതപിക്കുന്നത് അയ്യോ എങ്ങനെ അവർ ജീവിക്കും. ഒരു പ്രത്യാശ നഷ്ടപ്പെട്ട തലത്തിലുള്ള ആലോചനകളാണ് പലപ്പോഴും പറയുന്നത്. ഒരുപക്ഷെ ഇന്നലത്തെ ഇന്നലെയും ഇന്നും ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് അമേരിക്കയിലുള്ള മലയാളികൾ വളരെ ദുഃഖിച്ച ഒരു സംഭവമാണ് ഒരു ചെറുപ്പക്കാരന്റെ തിരോധാനം. ജോയൽ എന്ന് പറയുന്ന 21 മകൻ വെള്ളത്തിൽ വീട് മരിച്ചത്. ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കളൊക്കെ കടന്നുപോകുന്ന വഴികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ എത്രമാത്രം ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ 10,000 മടങ്ങ് ഭാരമാണ് ആ മകന്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. അത് തീർച്ചയായിട്ടും ജീവിതത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവമാണ്. അങ്ങനെ ഈ കോവിഡ് ബാധിച്ച നാട്ടില് നോർത്ത് ഇന്ത്യയില് മലയാളികള് മാതാപിതാക്കളുടെ രണ്ട് മക്കള് രണ്ടുപേരും ബിടെക് എംടെക്കോ ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു മകന് അസുഖം ബാധിച്ചു തീവ്രമായി. മറ്റേ മകനും അസുഖം ബാധിച്ചു. ഒരു മകൻ മരിച്ചു എന്ന് അറിഞ്ഞ വാർത്ത കേട്ടത് അപ്പോൾ തന്നെ മറ്റേ മകനും മരിച്ചു. ആ രണ്ട് മക്കളും ഒരേ സമയം നഷ്ടപ്പെടുമ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥയ്ക്ക് എന്ത് പേര് പറയണമെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ല. പ്രത്യാശ നഷ്ടപ്പെടുന്ന അനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും ദുരവസ്ഥയാണ്. ഈ പ്രത്യാശ നഷ്ടപ്പെട്ട അവസരങ്ങളിലാണ് അങ്ങനെയുള്ള ജനതയെ പറ്റി പറയുന്ന ഒരവസ്ഥയാണ് അന്ധകാരത്തിൽ കൂടി ഇരുട്ടിൽ കൂടി എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെ പോകണം എങ്ങനെ ജീവിക്കണം എന്ന് വഴിയറിയാതെ പതറുന്ന അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടി ജീവിക്കുന്ന മനുഷ്യന് നൽകുന്ന വെളിച്ചത്തിന്റെ പേരാണ് ക്രിസ്തു. ആ വെട്ടത്തിന്റെ പേരാണ് ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊക്കെ വിളിച്ചപ്പോൾ നമ്മൾ ഇവരുടെയൊക്കെ ജീവിതം പ്രത്യാശയില്ലാത്തത് നമ്മൾ ചിന്തിക്കുമെങ്കിലും നാം അറിയാത്ത ഒരു പ്രത്യാശ അവരിൽ രൂപപ്പെട്ടു വരും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അത് ദൈവം നൽകുന്ന പ്രത്യാശയാണ്. വേദനകളുണ്ട്. ആ വേദനകളുടെ ആഴങ്ങളെ മറന്നു ജീവിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് അവരിൽ വ്യാപരിക്കും എന്നുള്ളൊരു വലിയൊരു സാധ്യതയാണ് നമ്മളിവിടെ തിരിച്ചറിയുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, കണ്ണ് കാണാത്ത സാധാരണ മനുഷ്യര്. രണ്ട്, പ്രത്യാശ നഷ്ടപ്പെട്ടവർ. മൂന്നാമത്തെ ഒരു കൂട്ടരാണ് ഹൃദയത്തിന്റെ വെട്ടം നഷ്ടപ്പെട്ടവർ. മുമ്പേ ഞാൻ പറഞ്ഞ ഉമ കുറെ കൂടെ ആപ്റ്റ് ഇതാണ്, 100 കാണാതെ പോയത് എന്ന് പറയുന്ന ഹൃദയത്തിന്റെ വെട്ടം നഷ്ടപ്പെട്ടവര്. യോഹനാട് സുവിശേഷം 9 ഈ പിറവിക്കുരുടെ കർത്താവ് സൗഖ്യം നൽകുമ്പോൾ ഈ ഹൃദയത്തിന് വെട്ടം നഷ്ടപ്പെട്ടു പോയ ആളുകളെ പറ്റി ഒന്ന് പരാമർശിക്കുന്നുണ്ട്. ഒരു കൂട്ടം വെളിച്ചം നഷ്ടപ്പെട്ട മനുഷ്യന്റെ പരാധീനതയെ പറ്റി കർത്താവ് പറയുമ്പോഴ് ഒരു കൂട്ടം ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. കണ്ണുള്ള മനുഷ്യരാ, അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദയനീയതയോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കാഴ്ച നഷ്ടപ്പെട്ടവരോ? ഉടനെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ, കാണുന്നുണ്ടെന്ന് പറയുന്നാൽ എനിക്കെല്ലാം സാധിക്കും എന്ന് ഒരു അറിയാത്ത ഒരു ഭാവം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്ധരാണ്. അതുകൊണ്ട് ആ അഹംഭാവം മാറി നന്മയിലേക്ക് വരണം എന്നൊരു മുന്നറിയിപ്പ് കർത്താവ് നൽകുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ ഇരുട്ടാണെന്നറിയാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അതും സഹതാപം അർപ്പിക്കുന്ന ഒരു മനുഷ്യരായിട്ടാണ്. ഇരുട്ടുണ്ട്, പിന്നെ ഇരുട്ടിൽ കൂടി ജീവിച്ചിട്ട് ഇരുട്ടെന്തെന്ന് അറിയാതെ പോകുന്ന മനുഷ്യര്, ആ മനുഷ്യരെയും തേടിയാണ് കർത്താവ് വന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം നൽകുമ്പോൾ അവര് ആ വെളിച്ചത്തിന്റെ വെളിച്ചത്തിന് അകമ്പടിയായി മുന്നോട്ട് പോകുമ്പോൾ അവർക്കും ഈ അനന്ത സാധ്യതയിലേക്ക്, ക്രിസ്തു എന്ന വെളിച്ചത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരാനായിട്ട് കഴിയും. നാലാമത്തെ ഒരു ഇരുട്ടെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ക്രിസ്തു പറഞ്ഞ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷയില് പരിചയപ്പെടുത്തുന്ന ഏറ്റവും പരാജിതമായ ഒരു ജനസമൂഹമാണ്. അവരാരാണ്? ഇരുട്ടുണ്ടായിട്ടും അത് ഇരുട്ടിനെ വെളിച്ചമാക്കി നടക്കുന്ന മനുഷ്യര്. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം കണ്ട മൂന്നാളുകള് ക്രിസ്തുവിന്റെ സഹതാപം അർഹിക്കുന്ന ഭാവിയിൽ നന്മയിലേക്ക് വളരാൻ സാധ്യതയുള്ള മനുഷ്യരാണെങ്കിൽ, ഈ നാലാമത് പറയുന്ന ഈ മനുഷ്യരുണ്ടല്ലോ, അതായത് ഇരുട്ടിനെ വെളിച്ചമാക്കി, ഇരുട്ടെന്നറിയാം എങ്കിലും ലോകത്തിന് മുമ്പാകെ വെളിച്ചമാണെന്ന് കാണിക്കുന്ന മനുഷ്യര്, ആ മനുഷ്യരെ ചൂണ്ടി കർത്താവ് പറയുകയാണ്, വെള്ളവേച്ച ചവക്കലറകളെ. ഒരുപക്ഷെ ആധ്യാത്മികതയുടെ മഹോന്നതകളിൽ വിഹരിക്കുന്ന മനുഷ്യരാ, പക്ഷെ അവരെ നോക്കി ക്രിസ്തു ശക്തമായിട്ട് വളരെ ക്രൂരമായ ഭാഷയിൽ പറയുന്നു, നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, പക്ഷെ അകത്തെ ശൂന്യതാവസ്ഥയെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരല്ല. അതുകൊണ്ട് ഈ നാല് കാറ്റഗറിയിൽ ഏതാണ് ഞാനും നിങ്ങളും പെടുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആദ്യത്തെ മൂന്നവസ്ഥയാണെങ്കിൽ നമുക്ക് സാധ്യതയുണ്ട്, നാലാമത്തെ അവസ്ഥയാണെങ്കിൽ ഇച്ചിരി പാടുപെടേണ്ടി വരും. പക്ഷെ അതിനൊരു സാധ്യതയുണ്ട്, അവരെ പോലെയാകാതെ അനുതാപത്തോട് ദൈവസന്നിധിയിൽ അടുത്തു ചെന്നാൽ എനിക്കും നിങ്ങൾക്കും വെളിച്ചത്തിന്റെ അവസ്ഥ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ ഒരു ജനതയുടെ അവസ്ഥയെ പറ്റിയാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രവാചകൻ തന്റെ ഒരു പ്രവചനത്തെ മുൻനിർത്തി പറയുന്ന ഒരവസ്ഥയാണ്. കണ്ണുണ്ടായിട്ട് കുരുടന്മാരായിട്ടും ചെവിയുണ്ടായിട്ടും ചികിടന്മാരായിട്ടും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരും എന്നാണ് പറയുന്നത്. എന്തു ചെയ്യും? അവരറിയാത്ത വഴിയിൽ അവരെ നടത്തും. നാല് തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും. എന്താണ് കുരുടന്മാർക്ക് അവരറിയാത്ത വഴി? ഇവിടെ കുരുടന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ വിശദീകരണം നൽകി, വഴി അറിയാത്ത മനുഷ്യരാ. ഏത് വഴിയാണ്? ഏത് വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ലൈഫ്, ക്രിസ്തുവാകുന്ന വഴി. ഞാൻ അവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഞാനാകുന്ന പാതകളിൽ കൂടി അവരെ നടത്തുന്ന പറയുന്നത്. അപ്പൊ അവരറിയാത്ത ഒരു പുതു വഴിയുണ്ട്, ആ വഴിയാണ് ക്രിസ്തുവിന്റെ വഴി. ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ഭക്തരായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇതൊക്കെ നമുക്കറിയാം. ഈ പ്രസംഗിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളുമൊക്കെ നമുക്ക് അത്ര നാളുകൊണ്ട് കേൾക്കുക ക്രിസ്തുവിന്റെ വഴി. പക്ഷെ ഇന്ന് ഞാനും നിങ്ങളും വല്ലപ്പോഴും ഒന്ന് ശാന്തമായി ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ഹൃദയത്തോട് ചോദിക്കേണ്ടതാണ്, ആർ വി നൗ ദ വേ ഓഫ് ദ ക്രൈസ്റ്റ്? നമ്മൾ ക്രിസ്തുവിന്റെ വഴിയിലാണോ ഇപ്പോൾ നടക്കുന്നത്? അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വഴിയിൽ നടക്കുന്നു എന്ന് സ്വയം അഹങ്കരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ആ വഴിയെ ഞാനും നിങ്ങളും നടത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതാണ് ആ വഴി? അത് കണ്ടെത്താനുള്ള ശ്രമമാകട്ടെ നമ്മുടെ ആത്മീയ ഈ പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ അത് കണ്ടെത്താനുള്ള ശ്രമമാകട്ടെ. ഞാൻ അറിയാത്ത, അവരറിയാത്ത വഴിയിൽ ഞാൻ അവരെ നടത്തും എന്ന് പറഞ്ഞാൽ, നടത്തും എന്ന് പറഞ്ഞാൽ അവരറിയാത്തത് കൊണ്ട് ഐ വിൽ ലീഡ് ദം, അവരോടൊപ്പം. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. പ്രത്യാശ നഷ്ടപ്പെട്ടവനും കാഴ്ചയില്ലാത്തവനും വഴിയറിയാതെ പകച്ചു നിൽക്കുന്നവനും അവര് പോകേണ്ടുന്ന വഴി അവരൊപ്പം ക്രിസ്തു നടക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കൂ, ഐ വിൽ ബി വിത്ത് യു ടിൽ ദ എൻഡ് ഓഫ് ദ വേൾഡ്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ആ ഒറ്റ വാക്കിലാണ് ആദ്യം പതറിപ്പോയ ശിഷ്യന്മാര് പിന്നെ പതറായത് ക്രിസ്തുവിന്റെ സാക്ഷ്യം ലോകത്തോട് അറിയിക്കാനിടയായി തീർന്നത്. കാരണം അവർക്ക് മനസ്സിലായി, ലിവിംഗ് ക്രൈസ്റ്റ് ഈസ് വിത്ത് അസ്, പുനരുത്ഥാനം ചെയ്തതിന് ശേഷവും ജീവിക്കുന്ന ക്രിസ്തു ഒപ്പമുണ്ടെന്നുള്ള ആ ശക്തമായ ഉറപ്പാണ് ലോകം മുഴുവൻ സുവിശേഷം ഘോഷിക്കത്തക്കവണ്ണം അവരുടെ ചുവടുകൾക്ക് ഊർജം പകർന്നത്. അതുകൊണ്ട് അറിയാത്ത വഴിയിൽ നമ്മൾ ദൈവം നമ്മളെ നടത്തുന്നു എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ മതി. രണ്ടാമതായിട്ട് അവിടെ പറയുന്നുണ്ട്, അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും, അവർക്കൊപ്പം നടക്കും, അവരെ ഒപ്പം നടന്ന് അവരെന്ത് ചെയ്യും, അതിൽ എക്കും ടു വോക്ക് ഫ്രം സെൽഫ്. അവര് സ്വയം നടക്കത്തക്കവണ്ണം അവരെ എക്കിപ്പെടാക്കും, അവരെ ശക്തിയുള്ളവരാക്കും. നമ്മുടെ ആസ്തിക പിതാക്കന്മാരൊക്കെ അങ്ങനെയല്ലേ ജീവിച്ചത്? ക്രിസ്തു ഒപ്പം നടന്നു, അതിനുശേഷം തനിയെ നടക്കത്തക്കവണ്ണമുള്ള ഒരു വെളിച്ചത്തിലേക്ക് അവര് നടക്കുമാറാക്കി. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ ആദ്യം ക്രിസ്തുവിന്റെ ദ ഫസ്റ്റ് സ്റ്റേജ് ക്രിസ്തുവിന്റെ ഒപ്പം നടക്കുക എന്നുള്ളതാണ്. കുറെ കഴിയുമ്പോഴത്തേക്ക് ആ പാതകളിൽ കൂടി സ്വയം നടക്കത്തക്കവണ്ണം ഒരു ഒരു തലങ്ങളിലേക്ക് നമ്മൾ വളരണം. പക്ഷെ ഇന്ന് പല മനുഷ്യരും എന്നറിയാമോ, ഈ ക്രിസ്തുവിന്റെ ഒപ്പം നടക്കാതെ ക്രിസ്തുവില്ലെങ്കിലും ഞാൻ വലിയ പുള്ളിയാണ് നടക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആകയാൽ പാറയിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതെ നിൽക്കട്ടെ. പാറയിൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതെ സൂക്ഷിച്ചുകൊള്ളാൻ. പല മനുഷ്യരുടെ ചിന്തയാണ് ഞാൻ ഉറച്ച പാറയിലാന്നുള്ളതാ. പക്ഷേ ജീവിതത്തിന്റെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ആ പാറയല്ല, ആ വഴുവഴുപ്പുകൾ കൂടിയാണ് നടന്നു പോകുന്ന ഒരു ചിന്ത നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ക്രിസ്തുവിന്റെ മാർഗത്തിൽ നടക്കുന്ന മനുഷ്യർക്ക് രണ്ടാമതായിട്ട് സ്വയം ആ പാതയിൽ മുന്നേറത്തക്കവണ്ണമുള്ള ഒരു തലങ്ങളിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസിലേക്ക് ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരുന്നതുപോലെ തന്നെ, കാരണം ക്രിസ്തുവിനൊപ്പം നടന്നൊരു കാലഘട്ടമുണ്ട്. രണ്ടാമതായിട്ട് സ്വയം ആ വെളിച്ചത്തിൽ നടന്നിട്ട് ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ എന്റെ അനുകാരികളാകുവേ. ആ ഒരു സാധ്യത, കാരണം പൗലോസിനെ പിൻപറ്റി നടക്കത്തക്കവണ്ണം ഉള്ള ഒരു വിളിയിലേക്ക് പൗലോസിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചമാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചമാക്കും. അത് ക്രിസ്തുവിനൊപ്പം നടന്ന് അവരോട് പിന്നീട് സ്വയം ക്രിസ്തുവിൻ നൽകിയ ആത്മവിശ്വാസത്തിൽ ആ വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള വഴി അവർ വെളിച്ചമാക്കി, ഇരുട്ടിനെയൊക്കെ മാറ്റി വെളിച്ചമാക്കി തീർക്കും. എന്നിട്ട് നാലാമത് അവിടെ പറയുകയാണ്, എന്താണ്, സകല ദുർഘടങ്ങളെ സമഭൂമിയാക്കി മാറ്റുന്ന പറയുന്നത്. സകല ദുർഘടങ്ങളെ മാറ്റി നടക്കാൻ സുതാര്യമുള്ള സ്ഥാനങ്ങളാക്കി അല്ലെങ്കിൽ പ്രതലങ്ങളാക്കി നമുക്ക് നടത്തും. ക്രിസ്തുവിനൊപ്പം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ വഴികൾ സുതാര്യമാകുന്നത്? ഈ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവിനൊപ്പം നടന്ന് രണ്ടാമതായിട്ട് നമ്മൾ സ്വയം നടക്കത്തക്കവണ്ണം ഉള്ള ഒരു തലങ്ങളിലേക്ക് നാം ആയിത്തീരുമ്പോൾ, നമുക്ക് മുമ്പാകെ ക്രിസ്തു പ്രകാശമായിട്ട് നടക്കുമ്പോൾ പിന്നീട് പോകുന്ന പാതകളിലെ ദുർഘടങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ആ ദുർഘടങ്ങളൊക്കെ തട്ടി പതറിപ്പോകാതെ വണ്ണം ആ വെളിച്ചം നമ്മളെ നടത്തും എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ നാല് തരത്തിലുള്ള കുരുടന്മാരുടെ അവസ്ഥയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അഞ്ചാമത് ഒരു കുരുടിന്റെ അവസ്ഥയോടുണ്ട്, അതുകൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എന്താണ് അഞ്ചാമത്തെ ഒരു കുരുടിന്റെ അവസ്ഥ? അത് ക്രിസ്തുവാകുന്ന കുരുടനാകട്ടോ. നാല് തരത്തിലുള്ള കാഴ്ചയില്ലായ്മയുടെ അവസ്ഥ ഞാൻ പറഞ്ഞു. അഞ്ചാമതൊരു കാഴ്ചയില്ലായ്മയെ പറ്റി ഇവിടെ പ്രവാചകൻ പ്രവചിക്കുന്നുണ്ട്, അത് ക്രിസ്തുവിനെ പറ്റി പറയുന്നതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ചെകിടന്മാരെ കേൾപ്പിൻ, കുരുടന്മാരെ നോക്കിക്കാണുവിൻ, എന്റെ ദാസനല്ലാതെ കുരുടനാര്? പതിനെട്ടാം വാക്യമാണ്, ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാര്, എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാര്? പലരും അത് കണ്ടിട്ടും പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിട്ടും അവൻ കേൾക്കുന്നില്ല. എന്താണ് പറയുന്നത്? ക്രിസ്തുവിനെ കുരുടനായിട്ട്, എന്തുകൊണ്ട് ക്രിസ്തു കുരുടനായി? ഇവിടെ പ്രവാചകൻ ക്രിസ്തുവിന്റെ വരവിനെ പറ്റി പറയുകയാണ്, കുരുടനായ ക്രിസ്തു. ഏതർത്ഥത്തില ക്രിസ്തു കുരുടൻ അറിയാമോ? അതായത് മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ ദാസ വേഷം ധരിച്ചു. കുരുടനെ ഇരുട്ടിൽ നിന്നും വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ കുരുടനായിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. ദൈവം ബോധപൂർവം കാഴ്ചയില്ലാത്തവരെ വെട്ടത്തിലേക്ക് കൊണ്ടുവരാൻ സ്വയം കാഴ്ചയില്ലാത്തവനായി മാറ്റപ്പെടുന്ന ഒരു വലിയ അവസ്ഥയെപ്പറ്റി അവിടെ പറയുന്നത്. ഞാൻ നമുക്കറിയാമല്ലോ, ഈ കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിൽ ഇറങ്ങിയ വളരെ മനോഹരമായ ഒരു ചലച്ചിത്രമാണ് ഗുരു. ഒരുപക്ഷെ ചിലരെ കണ്ടു കാണും, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഗുരു എന്നൊരു ചലച്ചിത്രം. സാധാരണ മൂവി കാണാൻ വലിയ താല്പര്യമുള്ള ആളല്ലെങ്കിലും ഈ ചില സന്ദേശങ്ങൾ നൽകുന്ന മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരുപക്ഷെ പലരും കണ്ടു കാണാൻ അർത്ഥമൊക്കെ അറിയാം. രണ്ട് പദമേണ്ട ഗുരു എന്നതിന്റെ അർത്ഥം. ഈ ചലച്ചിത്രം മുഴുവൻ കഥ പറയാൻ സമയമില്ലെങ്കിലും ആ കഥയുടെ ഇതിവൃത്തം ഇങ്ങനെയാണ്. ഒരു ദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ മുഴുവൻ അന്ധരാണ്, കാഴ്ചയില്ലാത്തവരാണ്, മുഴുവൻ പൊട്ടാണ്, കണ്ണുകൂട്ടാണ്. അവർ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ താമസിയാതെ തന്നെ കണ്ണുകൂട്ടരാകും. അവരെങ്ങനെ കണ്ണുപൊട്ടരാകുന്നതെന്ന് അറിയാമോ? അവർ ജനിക്കുമ്പോൾ തന്നെ അന്ധരാകുന്നതല്ല, ആ സമൂഹം ആയിരിക്കുന്ന അവസ്ഥയിലെ ഒരു നിയമം അവരെ അന്തരാക്കുക. എന്താന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷത്തിന്റെ ഫലം, ദൂതായി ഫലം, ദൂതായി പഴം എന്ന് പറയുന്നത്, ആ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ കറ കണ്ണിൽ തേക്കണം. കണ്ണിൽ തേച്ചെങ്കിലേ അവര് വെളിച്ചമുള്ളവരായിട്ട് മാറും എന്നാണ് ആ ദേശത്തിന്റെ നിയമം. അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ചെയ്യുന്നത് അവരൊരു അവരുടെ ഒരു ഒരു കഷ്ടം പോലെ, ഒരു സ്പിരിച്വൽ കഷ്ടം പോലെ, ഈ കുഞ്ഞിന്റെ കണ്ണിൽ ദൂതായി പഴത്തിന്റെ കറ പുരട്ടും. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? ശരിക്കും കാഴ്ചയുള്ള കുഞ്ഞിന്റെ കാഴ്ച നഷ്ടപ്പെടുക. അപ്പം കാഴ്ചയുള്ള സമൂഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന ചില നിയമങ്ങളാണ് ഒരു സമൂഹത്തെ മുഴുവൻ ഇരുട്ടിലാക്കുന്നത്. പക്ഷെ അത് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരു ഗുരു ആ ദേശത്ത് വരുന്നത്. നോക്കുമ്പോ എല്ലാരും ഇരുട്ടുള്ളവരാ. അദ്ദേഹം ഇങ്ങനെ അപ്പം ദേശത്തെ അപ്പൊ ഇരുട്ടില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടതിൽ ആ ദേശത്തിൽ പാപിയാണെന്ന് മനസ്സിലാക്കി വളരെ ബലാത്കാരമായിട്ട് അവർ ഈ ഗുരുവിനെ പിടിക്കുന്നുണ്ട്. ഈ ഗുരുവിനെ പിടിച്ച് എന്ത് ചെയ്യുന്നു? അവരെ അദ്ദേഹത്തെയും അവരെ പോലെ ആക്കാനായിട്ട് ബലപ്രയോഗത്തിൽ കൂടി അതേ ഫലത്തിന്റെ പിന്നെ എന്താ പറയുന്നത്, ആ കറ ഈ ഗുരുവിനെ കണ്ണി പുരട്ടുന്നുണ്ട്. അപ്പൊ തന്നെ ഈ മനുഷ്യൻ അന്ധനായിട്ട് മാറുന്നത്. അപ്പോഴാണ് ഈ ഗുരുവിന് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ഈ ദേശം മുഴുവൻ ഇരുട്ടായിട്ട് മാറുന്നത്. അവസാനം അദ്ദേഹം അതിനെതിരെ പ്രവചിക്കാൻ തുടങ്ങി, ഇനി നിങ്ങൾ ആരും കണ്ണി പുരട്ടരുത്. അതുകൂടെ പറയാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ഈ ഗുരുവിനെ കൊല്ലാനുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് അവർ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് എങ്ങനെയാണ് ഈ ഗുരുവിനെ കൊല്ലുന്നത്? അതേ ദൂതായി പഴത്തിന്റെ ഫലം വിഷമാണ്, അത് കഴിക്കുമ്പോഴാണ് ഇവനെ കൊല്ലുന്നത്. അങ്ങനെ ഈ വൃക്ഷത്തിന്റെ ഫലം വളരെ ബലപ്രയോഗത്തിൽ കൂടി ഈ ഗുരുവിന്റെ അല്ലെങ്കിൽ ഈ ദൈവദൂതന്റെ അധരങ്ങളിലേക്ക് ഇടുകയാണ് മരിക്കാനായിട്ട്. പക്ഷെ സംഭവിക്കുന്നത് മറിച്ചൊന്ന, ഈ ഫലം ഭക്ഷിക്കുമ്പോൾ അയാൾ കണ്ണുള്ളവനായിട്ട് മാറ്റപ്പെടുകയാണ്. എന്നിട്ട് ആ ദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഈ ഫലം ദീപിച്ചുകൊണ്ട് ഇരുട്ടുള്ളവരെയൊക്കെ പ്രകാശത്തിലേക്ക് നയിക്കുകയും സമൂഹത്തെ മുഴുവൻ അന്ധതയിലേക്ക് നയിക്കുന്ന ഒരു തിന്മയുടെ ഉപദേശത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് പ്രകാശത്തിന്റെ തലകളിലേക്ക് നയിക്കുന്ന ഒരു പ്രവാചകനെയാണ്. അപ്പോൾ ഒരു ദേശത്തിന് വേണ്ടി ഇരുട്ടാകുന്ന ഒരു ഗുരുവും ഇരുട്ടായതിനു ശേഷം ആ ദേശത്തെ മുഴുവൻ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു നല്ല സന്ദേശമാണ് ഈ ചിത്രം നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിന്റെ പാതയിൽ മുന്നേറുമ്പോൾ, ആ പാതയിൽ കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നാം പ്രകാശമുള്ളവരായി മാറുന്നത് മാത്രമല്ല, അതിനേക്കാൾ മഹത്വം എന്നറിയാമോ, നമുക്ക് ചുറ്റുമുള്ളവരെ, നമ്മുടെ തലമുറകളെ അതേ പ്രകാശത്തിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഇടവരുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിശാപ്രവാചകന്റെ പുസ്തകം 42:6 വായിക്കുമ്പോൾ ക്രിസ്തുവിനെ പറ്റി പറയുന്നത്, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറകളിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയെ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈപിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. 42:6 വായിക്കുന്നു, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബന്ധന്മാരെ കുണ്ടറകളിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരുപക്ഷെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വായിക്കുമ്പോൾ സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. കണ്ണടത്തിനേക്കാൾ ഉപരി കുറ്റബോധം തോന്നുന്നൊരു കാര്യം എന്നാണെന്നറിയാമോ? ഞങ്ങൾ വൈദിക സെമിനാരിയിലെ പഠനം കഴിഞ്ഞ് യൗപതിയേക്കിനോ ശമാശ പട്ടം നൽകുമ്പോൾ ആ പട്ടം കിട്ടുന്ന അവസരത്തിൽ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു ഭാഗമായത് ഓരോ പട്ടക്കാരനും എന്താവണം എന്നുള്ളതിനെ പറ്റി ബോധ്യം നൽകുന്നത്. ഒരുപക്ഷെ ഈ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഈ സമയത്ത് ഇതൊക്കെ പ്രസംഗിക്കുമ്പോഴും മനസ്സിൽ വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടാകാറുണ്ട്. കാരണം ആ കാലഘട്ടത്തിലൊക്കെ ശ്രദ്ധയോടെ വായിക്കുന്നുവെങ്കിലും നമുക്കതുപോലെ ഒന്നും ആകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഞങ്ങളെ വളരെ വളരെ വായിക്കുമ്പോൾ കുത്തു നൽകാറുണ്ട്. അത്രവലൊരു വിളിയിലേക്കാണ് ഒരുപക്ഷെ പുരോഹിതരെയും അല്ലെങ്കിൽ അതുപോലെ സഹോദരപ്പെട്ടവരെയും വിളിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നൽകുന്ന ഒരു വലിയൊരു തിരിച്ചറിവാണ്. 4 തലത്തിലുള്ള ഇരുട്ടിനെ പറ്റി പറഞ്ഞു. ഈ ഇരുട്ടിൽ നിന്ന് എങ്ങനെയാണ് വിമോചിതരാകുന്നത് ക്രിസ്തുവിൽ കൂടി എന്നുള്ളത് പ്രവാചകൻ മുൻകൂട്ടി പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് 42:22 യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എന്നെയും ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജനതയെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു. അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടുവരിക്കുന്നു. അവർ കവർച്ചയായി പോയി, ആരും വിടുവിക്കുന്നില്ല. അവർ കൊള്ളയായി പോയി, മടക്കിത്തിരിക എന്ന് ആരും പറയുന്നുമില്ല. നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയോർത്ത് സ്വർഗത്തിലെ അപ്പന്റെ വിലാപമാണ് ഈ വാക്യം. ഈ വിലാപ ദുഃഖത്തിൽ പലപ്പോഴും ഞാനും നിങ്ങളും പങ്കാളികളാകുന്നില്ലേ എന്നൊരു സ്വയം ചോദ്യം നമ്മളോട് ചോദിക്കുക. അങ്ങനൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാനും നിങ്ങൾ ദുഃഖിക്കേണ്ട, നമുക്ക് വലിയൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് 42:16 നമ്മൾ വായിച്ച ഈ ഭാഗം. എന്താണ് നമ്മൾ വായിച്ചത്? ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ അവരുടെ മേൽ നിവർത്തിക്കും. 43:1 വാക്യത്തിൽ നീ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ ബോധ്യത്തിൽ ആദ്യം വായിച്ചു കേട്ട ബോധ്യത്തിൽ നമ്മൾ നടക്കുമ്പോഴാണ് ഈ 43:1 ഇപ്പോൾ വായിച്ച ആ ഒരു വലിയ മഹത്വത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കട്ടെ. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നാം ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നത്? കാഴ്ച നഷ്ടപ്പെട്ടവരായിട്ടാണോ, അതോ ഇരുട്ടിനെ വെളിച്ചമാക്കി ലോകത്തിന്റെ മുമ്പാകെ അഭിനയിക്കുന്നവരായിട്ടാണോ ജീവിക്കുന്നതെന്ന് സ്വയം ചിന്തിക്കുക. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന, കരുതുന്ന, ഏത് ദുഃഖത്തിന്റെ അവസ്ഥയിലും വീണ്ടെടുക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യം കൂടുതൽ പ്രത്യാശയിലും അതുപോലെ നന്മയിലും വളരാൻ നമ്മളെ ഇടയാക്കട്ടെ. അങ്ങനെ ഞാൻ നിങ്ങൾ വെളിച്ചമാകുന്നു എന്ന് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ക്രിസ്തു തന്റെ പാതയിൽ നടക്കുന്ന ജനതയെ പറ്റി ലോകത്തിന് പരിചയപ്പെടുത്തത് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ക്രിസ്തുവിന്റെ വെളിച്ചം കണ്ടെത്തുന്ന മനുഷ്യർക്ക് ലോകത്തിന്റെ വെളിച്ചമായിട്ട് മാറാനായിട്ട് കഴിയും. നമ്മൾ ലോകത്തെ മുഴുവൻ വെളിച്ചമാക്കാനല്ലെങ്കിലും നമ്മുടെ വീടിന്റെ ചുവരിനുള്ളിൽ നമ്മുടെ സന്തതികളായി വളരുന്ന ഒരു 2 കുഞ്ഞുങ്ങൾക്കെഴുതി വെളിച്ചമായി ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി സഫലമായി എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല് ഞാൻ എനിക്കും നിങ്ങൾക്കും ഷെയർ ചെയ്തുകൊണ്ട് എന്റെ വാക്കോട് വിസ്മരിക്കുന്നു. ദൈവനുഗ്രഹം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
കർത്താവിൽ ഏറെ അനുഗ്രഹീതമായ ഒരു സന്ദേശത്തെ നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട രാജേഷൻ ഈ കാലഘട്ടത്തിന് ചേരുന്ന ചില ചിന്തകളെ നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ഒരു പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് പ്രത്യേകമായി ഈ കാര്യത്തെ അദ്ദേഹം അവതരിപ്പിച്ചത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ യെശയ്യാപ്രവാചകനുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്രോഡീകരിക്കാം. അച്ഛനത് പറഞ്ഞതാണ് യഹൂദയെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തുക എന്നുള്ളതും മശിഹായിലൂടെയുള്ള ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് ഒരവബോധം വരുത്തുക എന്നുള്ളതുമാണ് 66 അധ്യായങ്ങളിൽ തിങ്ങി നിൽക്കുന്ന മഹത്വമുള്ളവനായ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിന്റെ രത്ന ചുരുക്കം. ഈ പുസ്തകത്തിലുടനീളം ദൈവം മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിൽ വരുമെന്നും ആ മനുഷ്യാവതാരം ചെയ്തു വരുന്ന ദൈവപുത്രന്റെ ദൗത്യം എന്താണെന്നും വളരെ വിശദമായി പല കാര്യങ്ങളിലൂടെ പ്രതിപാദിക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ പ്രത്യേക പ്രധാന ചിന്തയ്ക്കായിട്ടെടുത്ത 42:16 ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ നടത്തും, അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും, ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും, ഈ ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കുകയും ചെയ്യും. മശിഹായെ കുറിച്ചുള്ള പ്രവചന പൂർത്തീകരണം യെശയ്യാവ് ഇപ്രകാരം നിർവഹിക്കുമ്പോൾ കുരുടൻ ആയിരിക്കുന്ന അവസ്ഥകളുടെ 4 വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെ പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് വിശദീകരിച്ചു. അതിലാദ്യത്തെ 3 എണ്ണവും ദൈവനിശ്ചയപ്രകാരം നമുക്ക് അനുഗ്രഹത്തോടുകൂടി അതിനെ അതിജീവിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇരുട്ടിനെ ഇരുട്ടാണെന്ന് തിരിച്ചറിയുന്നതിന് പകരം അത് വെളിച്ചമാണെന്നുള്ള നിലയിൽ ജീവിതത്തിൽ അവരവരെ തന്നെ ഇരുട്ടിലൂടെ പ്രതിഷ്ഠിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചിത്രീകരിക്കുമ്പം നമ്മുടെ എല്ലാ മനസ്സിൽ ചില ആളുകളുടെ രൂപമാണ് ആദ്യം തെളിയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കാനല്ല ഈ സന്ദേശം അച്ഛൻ നൽകിയതെന്നാണ് എന്റെ വിചാരം. നമുക്കൊക്കെ ഒരു സ്വയം വിചിന്തനം, അച്ഛനും അത് പറഞ്ഞു, വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങളൊക്കെ വായിച്ചതായ വേദഭാഗമാണ് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ വേദഭാഗം വായിക്കും. ആ കാലഘട്ടത്തിൽ വായിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജവും താതാത്മ്യപ്പെടലും ഇപ്പോൾ ചിലപ്പോഴൊക്കെ വായിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടോ എന്നൊരു ചിന്തയും വൈദികർക്കുണ്ടാകുന്നു. പരമാർത്ഥമായ കാര്യമാണ്. ഇതുപോലെ ഇന്ന് കേട്ടതായ ഓരോ വ്യക്തിയും മറ്റൊരാളെ ഈ ചിന്തകളിലേക്ക് ക്രോഡീകരിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഈ ഇരുട്ടിന്റെ 4 ഘട്ടങ്ങളിൽ ഏതിൽ പെടുന്നവരാണ്? കണ്ണ് കാണാത്തവരാണോ? കാഴ്ച നഷ്ടപ്പെട്ടവരാണോ? ഹൃദയത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടവരാണോ? അതോ ഇരുട്ടിലൂടെ കൃത്യമായി നടന്നുകൊണ്ട് ഇത് വെളിച്ചമാണെന്ന് സ്വയം പരിചയപ്പെടുത്തി സ്വയം ജേതാവാകുന്ന അവസ്ഥയിലാണോ? ഇത് അവരവർക്ക് ഒരു പരിശോധനയ്ക്കായിട്ട് ഉപകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എടുക്കണം. അതോടൊപ്പം തന്നെ ദൈവ സാന്നിധ്യമാണ് വെളിച്ചം. അത് കൃത്യമായി പറയുന്ന വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം. ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞ് ദൈവം സൃഷ്ടി ആരംഭിക്കുകയാണ്. അത് നല്ലതെന്നും ദൈവം പറഞ്ഞു. അതിനുശേഷമാണ് ദിവസങ്ങളുടെ പരിവർത്തനത്തിൽ അല്ലെങ്കിൽ ഇതിവൃത്തത്തിൽ സൂര്യനെ പകൽ പ്രകാശിക്കാൻ സൂര്യനെയും രാത്രി പ്രകാശിക്കുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ജീവൻ നിലനിൽക്കുവാൻ സൂര്യപ്രകാശം ആവശ്യമാണെങ്കിൽ ഈ ലോകം നിലനിൽക്കാൻ മനുഷ്യജീവിതം അനുഗ്രഹീതമായി തീരുവാനും നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ ലോകത്തിന് കൃത്യമായി പകർന്നുകൊടുത്ത മനുഷ്യപുത്രനിലേക്ക് നമ്മുടെ കണ്ണുകളെ കൃത്യമായി കൂട്ടിയോജിപ്പിക്കുമെങ്കിൽ, നമുക്കറിയാം മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ കണ്ണുകളെ നോക്കി സംസാരിക്കുന്നവരുണ്ട്. പ്രസംഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പ്രസംഗിക്കുന്ന ആൾ കാർപ്പറ്റിലേക്കോ അല്ലെങ്കിൽ പള്ളിയുടെ റൂഫിലേക്കോ നോക്കി പ്രസംഗിക്കുകയാണെങ്കിൽ ആ ആശയവിനിമയം നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന രീതിയിലുള്ള ഊർജത്തിൽ ആശയവിനിമയം നടത്തപ്പെടണമെന്നില്ല. അപ്പൊ കണ്ണ് കണ്ണിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രകാശം, ആ പ്രകാശം പോലെ നമ്മുടെ കണ്ണുകളെ ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ തീക്ഷ്ണമായ വെളിച്ചം നമ്മൾ അന്ധകാരത്തിൽ നിന്ന് മാറി ദൈവികമായ വെളിച്ചത്തിലേക്ക് വർദ്ധിക്കുവാൻ കാരണമാകും. തുടക്കത്തിൽ പറഞ്ഞത് മറ്റുള്ള ആരും ഇല്ലാത്തപ്പോഴാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ആ ഒരു ധ്വനി ഒഴിച്ച് ബാക്കിയെല്ലാം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അതിനേക്കാളും നല്ലത് ദൈവത്തിനെ സംസാരിക്കുമ്പോൾ ദൈവമാണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുപോലെ അച്ഛനിലൂടെ അത് പ്രവർത്തിച്ചു എന്നാണ് എന്റെ വിചാരം. ഏറെ ശ്രേഷ്ഠമായ ഈ കാലഘട്ടത്തിന് ചേരുന്ന ചിന്തകൾ ഞങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നതിൽ ഈ സോബോറോ പ്രാർത്ഥനയിലെ സംബന്ധിച്ചതും ക്രമീകരിക്കുന്നവരും നേതൃത്വം കൊടുക്കുന്നവരുമായ എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേകമായ സന്തോഷം അറിയിച്ചുകൊണ്ടും തുടർന്നും ഇപ്രകാരമുള്ള ശുശ്രൂഷകളിൽ കൂടുതൽ ഫലപ്രദമായ സന്ദേശങ്ങൾ നൽകുവാൻ ദൈവം അച്ഛനെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ ചുരുക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകള് അലക്സ്, ഷാജി, ജോഹാൻ, ഡയോണ, ജെഫി, പൃഥ്വി. ഒരു പൃഥ്വി ഓർത്ത് ദൈവത്തിനെതിരെ പ്രാർത്ഥിക്കാം. സാധാരണ നമ്മൾ ഓർക്കാറുള്ള പോലെ വൈദികര് രോഗികളായിരിക്കുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജിമ്മി, ആലിസ് ജോസഫ്, ജോയൽ, മേരി ആന്റി, മോളി, സൂസമ വർഗീസ്, എഡിസൺ, ജോഷുവ, ഡയോണ, ഏഡൻ, എലിയാമ ഷെറിയാൻ, പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവാദരിവേനെ ദൈവസന്നിധിയിൽ കൂടുതലായിട്ട് നമുക്ക് ഓർക്കാം. പിന്നെ നമുക്കറിയാമല്ലോ ദൈവസന്നിധിയിൽ വാങ്ങിപ്പോയ ആ മകളുടെ കുടുംബത്തെ ദൈവം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരേക്ക ദൈവസന്നിധിയിൽ ഓർക്കാം. ഐസക്കച്ച, ഹലോ അച്ഛൻ, ഐസക്കച്ച, ഹലോ, ഞാൻ എന്റെ ഫോൺ കട്ടായെന്നൊന്ന് അറിയാനായിട്ട്, അത് കേൾക്കുന്നുണ്ട് എന്റെ ഫോണ്. ഹലോ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഹലോ,
കേൾക്കുന്നുണ്ടോ?
ആ, ഇടയ്ക്ക് ഒരു മെസ്സേജ് എനിക്ക് വന്നു, അതുകൊണ്ട് സംശയം എന്റെ ഫോൺ ഡിസ്കണക്ട് ആണോ. അത് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ, കരുണയുള്ള ദൈവമേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ മക്കളായിട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ പൊറുക്കണമേ. നല്ലവരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്നതിൽ കൂടി സഹോദരങ്ങളെയും ലോകത്തെയും സ്നേഹിക്കുവാനുള്ള വിശാലതയിലേക്ക് ഞങ്ങളുടെ ഹൃദയം വളരണമേ. ഓരോ നിമിഷം അവിടെ ഞങ്ങൾ തൂക്കി നോക്കുമ്പോൾ ദൈവമേ, ഞങ്ങൾ കുറവുള്ളവരായിട്ട് കാണാതെ ഞങ്ങൾ നിറവുള്ളവരായിട്ടും ചൈതന്യമുള്ളവരായിട്ടും രൂപാന്തരപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കണമേ. ആ പരിശുദ്ധാത്മാവ് മറ്റുള്ളവർക്ക് നിറവ് പകരുന്ന തക്കവണ്ണം ഞങ്ങൾ കൂടി പ്രതിഫലിക്കണമേ. ദൈവമേ, രോഗികളായിരിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. വേദനയിൽ കൂടി കടന്നു പോകുന്നവർക്ക് അവർക്ക് സ്വസ്ഥത നൽകണമേ. അങ്ങയുടെ നോട്ടവും സ്പർശനവും അവർക്ക് ആരോഗ്യവും പ്രത്യാശയും ധൈര്യവും അതിനുപരി രോഗസൗഖ്യത്തിനും മുഖാന്തരമാകണമേ. കുറ്റവര് വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ദൈവം അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവർക്ക് പ്രത്യാശ നൽകിയവരെ ധൈര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവാക്കന്മാർ, യുവതികളെ, ചെറുപ്പക്കാരെ ഒക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന, വിവാഹപ്രായമെത്തിയിട്ട് പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർത്ത് കരുണയോടെ പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെ അവിടുന്ന് വാഴ്ത്തണം, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സഭയെ ഓർക്കുന്നു, പ്രത്യേക ബാവാദർവിനെ ഓർക്കുന്നു. ദൈവമേ, കൊടുത്തിരിക്കുന്ന സ്വസ്ഥതയ്ക്കും ആരോഗ്യത്തിനും നന്ദിയോടെ സ്തുതിക്കുന്നു. കൂടുതൽ ആരോഗ്യവും ബലവും ദൈവമേ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഉപയോഗിക്കുന്ന ഔഷധങ്ങളൊക്കെ ഫലവത്താകണമേ. എല്ലാ ഭദ്രാസനങ്ങളെയും നയിക്കുന്ന തിരുമേനിയെ, പ്രത്യേക ഈ ഭദ്രാസനത്തെയും തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ, അതിൽ സേവനം ചെയ്യുന്നവരെ ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും, പ്രത്യേകിച്ച് കോവിഡ് മൂലം വലയുന്ന ലോകത്തെ മുഴുവനെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ ദൈവമേ വാഴ്ത്തണമേ. അനേകർക്ക് ആശ്വാസവും സന്തോഷവും അനുഗ്രഹം പകരുന്ന ഒരു കൂട്ടായ്മയായിട്ട് തന്നെ രൂപാന്തരപ്പെടുത്തണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കണമേ. അനേക ആളുകൾക്ക് ആശ്വാസം പകരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കൂട്ടായ്മയായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. അധികമായ അല്പമായ ഇതിനോട് സഹായിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. ദൈവമേ, സകല വാങ്ങിപ്പോർക്കും ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച പ്രിയ മകനെ ഓർക്കുന്നു, ആ കുടുംബത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാണ് സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ശ്രീജാതനാമ്പുത്തിന്റെ കൃപയും പശുദ്രുവാടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ശേഷം നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടും, ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തികളോടും കുടുംബങ്ങളോടും, പരിശുദ്ധ സഭയോടും, സഭയെ നയിക്കുന്ന എല്ലാ ഭക്തന്മാരോടും, പ്രത്യേക നമ്മുടെ ഭാവാദ്യമിനോട് കൂടി നമ്മൾ വാങ്ങിപ്പോയവരോടെ ഇപ്പോൾ ഇപ്പോഴും കൊണ്ടായിരിക്കുമാറാകട്ടെ.
അനഗ്രഹീതമായ ശുശ്രൂഷകളെ സംബന്ധിച്ച് എല്ലാവരോടും വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് മാമനച്ചൻ, വി സി വരേശച്ചൻ, ഐശക്കച്ചൻ, ബിജോയച്ചൻ, എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിന്റെ ഭാഗമാവുന്ന എല്ലാവരെയും ദൈവകരണത്തിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച ജൂളിയാൻഡി, പ്രിയപ്പെട്ട മനോജ്, അല്പമായ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുക സഹകരിക്കുകയും ചെയ്ത എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവദേവൻ ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മേ.